إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات الله سبحانه وتعالى فبتر ما كيا ما سغل البتا وإذا فضل المرنة الله محرم ما سكتلانا നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത ഷുഹൂർ ഇൻദ അല്ലാഹി 12 ഷഹ്റ. ഇന്ന തീർച്ചയായും ഇദ്ദത ഷുഹൂർ ഇൻദ അല്ലാഹ്, മാസങ്ങളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ 12 ഷഹ്റ 12 മാസങ്ങളാവുന്നു. ഫി കിതാബില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഖദറിയായ വിധിപ്രകാരം ഹുക്മ പ്രകാരം 12 മാസങ്ങളാണുള്ളത്. യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് ആകാശം ഭൂമിയെ സൃഷ്ടിച്ച അന്ന് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഖദറിയായ ഹുക്മ പ്രകാരം 12 മാസങ്ങളാണുള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറു, അതിൽ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പവിത്രമുള്ളതാക്കി ഹുറുമാക്കി. ദാലിക ദീനുൽ ഖയ്യിമ, ഇതാവുന്നു ചൊവ്വായ ഖയ്യിമായ ദീൻ. ഫല തസ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ജുൽമ കാണിക്കരുത്, അക്രമം കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ 12 മാസം ഏതാ? അത് ചന്ദ്രവർഷത്തിൽ ചന്ദ്രമാസം അടിസ്ഥാനമാക്കിയുള്ള, ചന്ദ്രന്റെ സഞ്ചാരം അടിസ്ഥാനമാക്കിയിട്ടുള്ള 12 മാസങ്ങളാണ്. നമുക്കറിയാം ഇസ്ലാമിന്റെ ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ നമ്മുടെ നോമ്പ്, പെരുന്നാൾ തുടങ്ങിയ ദീനീപരമായ എല്ലാ കണക്കുകളും അത് ഹിലാലിന്റെ അടിസ്ഥാനത്തിലുള്ള അറബി മാസം അൽ മുഹറം തൊട്ട് തുടങ്ങുന്ന ആ മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 4 മാസങ്ങളെ പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞു, ഹുറുമത്തുള്ളതാക്കി, പവിത്രതയുള്ളതാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നുണ്ട്. ഈ ഫീഹിന്ന എന്ന് പറഞ്ഞ അവയിൽ എന്ന് പറഞ്ഞ അത് ഏത്? ഈ 4 മാസമാണോ? അതല്ല, 12 മാസങ്ങൾ മുഴുവനാണോ? ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, അവയിൽ അഥവാ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് അക്രമം കാണിക്കരുതെന്ന് പറഞ്ഞ ഫിക്കുല്ലിഹില്ല, അത് എല്ലാ മാസത്തിലും ശരി, അക്രമം 12 മാസത്തിലും പാടില്ലാത്ത കാര്യമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നും നാല് മാസങ്ങളെ പ്രത്യേകമാക്കി. എന്നിട്ട് ഫജഅലഹുന്ന ഹറാമ, ആ നാല് മാസങ്ങളെ അല്ലാഹു പവിത്രമാക്കി. വഅസ്സമ ഹുർമാതിഹിന്ന, അവയുടെ ആ നാല് മാസങ്ങളുടെ പവിത്രത അല്ലാഹു വളരെ മഹത്തമുള്ളതാക്കി. വജഅല ഗംബ ഫീഹിന്ന അഅ്സം, ഈ നാല് മാസങ്ങളിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, അൽമുഹറം, റജബ്, ഈ മാസങ്ങളിൽ ഒരു തെറ്റ് ചെയ്യുക എന്നുള്ളതിനെ വളരെ ഗൗരവമുള്ളതാക്കി തീർത്തു അല്ലാഹു സുബ്ഹാനഹു വതആല. വൽഅമല സ്വാലിഹ വൽ അജ്ര അഅ്സം, അതുപോലെ തന്നെ ഈ മാസങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും അതിന്റെ കൂലികളും പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്തമുള്ളതാക്കി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം ഖത്താദ റഹ്മഹുള്ളാഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം, ഇന്ന ദുർമ ഫിൽ അഷ്ഹൂരിൽ ഹുറു, ഈ അല്ലാഹു പവിത്രമാക്കിയ ഈ മാസങ്ങളിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ അഅ്സമു ഖതീഅത്തൻ വവിസ്റ മിന ദുർമി ഫീമാ സിവാഹ, ഈ നാല് മാസങ്ങളല്ലാതെ ബാക്കിയുള്ള മാസങ്ങളിൽ ചെയ്യുന്ന അക്രമത്തെക്കാളും ഗൗരവമുള്ളതാക്കി. അഅ്സമു ഖതീഅത്തൻ വവിസ്റ തെറ്റിനാലും പാപത്താലും ഒന്നുകൂടി ഗൗരവമുള്ളതാക്കി എന്ന് ഇമാം ഖത്താദ റഹ്മഹുള്ള ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. വഇൻ കാന അസ്ലമു അലാ കുല്ലി ഹാലിൻ അസീമ, എല്ലാ മാസത്തിലും അക്രമം പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാല് മാസങ്ങളിൽ ദുൽമ കാണിക്കുക, അക്രമം കാണിക്കുക എന്നുള്ളതിന് ഒന്നുകൂടി ഗൗരവമുള്ളതാക്കി തീർത്തു അല്ലാഹു സുബ്ഹാനഹു വതആല. നാം ബുഖാരി പഠിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂബക്ർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സനത്തു 12 ഷഹ്റ, മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷമെന്ന് പറയുമ്പോ 12 മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, ആ ഒരു വർഷത്തിൽ നാല് മാസങ്ങള് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പവിത്രതയുള്ളതാക്കി. സലാസത്തുൻ മുതവാലിയാത്, മൂന്നെണ്ണം തുടർച്ചയായി വരുന്നതാണ്, അതേതാ? ദുൽഖഅദ, ദുൽഹജ്ജ, അൽമുഹറം. പിന്നെ വറജബു മുബർ, വറജബു മുബർ, മുബറിന്റെ റജബ്. എന്താണ് മുബറിന്റെ റജബ് എന്ന് പറഞ്ഞാൽ അതൊരു ഗോത്രത്തിന്റെ പേരാണ്. അപ്പൊ ആ ഗോത്രത്തിലേക്ക്, മുബർ എന്ന ഗോത്രത്തിലേക്ക് ചേർത്ത് റജബ് പറയാൻ കാരണം, അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലിഅന്നഹും കാനൂ യുഹാഫിളൂന അലാ തഹ്രീമിഹി അശദ്ദ മിൻ സാഇരിൽ അറബ്, മറ്റു അറേബ്യൻ ഗോത്രങ്ങളെക്കാളും ഈ റജബിന്റെ പ്രത്യേകം പവിത്രത കൂടുതലായി നൽകിയിട്ടുള്ള ആളുകളായിരുന്നു മുബർ ഗോത്രം. അതുകൊണ്ട് മുബറിലേക്ക് ചേർത്തിക്കൊണ്ട് റജബ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലദി ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിനും ജുമാദ അല്ലാഖിറക്കും ഇടയിലുള്ള ഒരു മാസമാണ് ആ റജബ്. ഇങ്ങനെ ഈ നാല് മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമാക്കിയിട്ടുണ്ട്. ആ നാല് മാസങ്ങളിൽ തിന്മ പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ദുൽമിന അക്രമത്തെ ഒന്നുകൂടി ഗുരുതരമാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ തഫ്സീറുകളിൽ പറഞ്ഞത് കാണാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലാഹു പവിത്രമാക്കിയത്? ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനും തിരിച്ച് വളരെ സുരക്ഷയോടുകൂടി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്താനും ഒരു വഴിയാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഏതായാലും ഈ നാല് മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പവിത്രത കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നാല് മാസങ്ങളിൽ തന്നെ മുഹറം മാസത്തെ വേറെ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഫളുള്ളതായി അറിയിച്ചു തന്നിട്ടുണ്ട്. കാലങ്ങളെയും സ്ഥലങ്ങളെയും പ്രത്യേകം തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യാറുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ ഐസ് ഇബ്നു അബ്ദി സലാം റഹ്മഹുള്ളാഹ് അദ്ദേഹത്തിന്റെ ഉസൂലിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായ ഖവാഇദുൽ അഹ്കാമിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, വതഫ്ദീലുൽ അമാകിനി വൽ അസ്മാനി ദർബാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥലങ്ങളെയും അതുപോലെ കാലങ്ങളെയും തഫ്ദീൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ ദർബാനി ഇത് രണ്ട് രീതിയിലാണ്. ഒന്ന് അഹദുഹുമാ ദുന്യവിയ, അത് തഫ്ദീലും ദുന്യവിയ, ദുന്യവിയായ തഫ്ദീലാണ്. നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ ധാരാളമായി വിളകൾ കൊയ്യാൻ സാധിക്കും, നല്ല വായു കിട്ടുന്ന സ്ഥലമായിരിക്കും. മറ്റു ചില സ്ഥലങ്ങളോ അതിന് അത്ര ഗുണമുണ്ടായിരിക്കില്ല.
കൃഷി ചെയ്താൽ വിളവ് അത്ര ലഭിക്കുകയില്ല, ശുദ്ധവായു ഉണ്ടാവുകയില്ല. അങ്ങനെ ദുനിയാവിയായി നോക്കുമ്പോ പ്രത്യേകം ഫദലുള്ള സ്ഥലങ്ങളുണ്ട്. ഒക്കെ ബഹ്റാനി രണ്ടാമത്തേതോ തഫ്ദീലുൻ ദീനിയ, ദീനിയായ സ്വാസ്ഥ്യത കൽപ്പിക്കലാണ്. അതെങ്ങനെ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക മാസം അല്ലെ പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേകം ഫദ്ല് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഉദാഹരണം കൊടുക്കുന്നത് കാണാം. റമദാൻ മാസത്തിലെ നോമ്പിന്റെ ശ്രേഷ്ഠത മറ്റു മാസത്തിലുള്ള നോമ്പിനേക്കാളും വർദ്ധിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെയാണ് ആശൂറ ദിവസത്തെ നോമ്പിനും അതിനും പ്രത്യേകം ഫദ്ൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹറം മാസത്തിൽ നോമ്പ് സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കാനും അങ്ങനെ അധികരിപ്പിക്കുന്നതിന് പ്രത്യേകം ഫദലുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു സിയാമി ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും അഫ്ദലായ നോമ്പാകുന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഇവിടെ ഷഹ്റുല്ലാഹ് അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ആ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ചേർക്കല്ല ഇബാദ തഅസീമിന്റെ മഹത്വത്തിന്റെ സൂചനയാണ്. അപ്പോ മുഹറം മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം ഫദലുള്ള കാര്യമാണ്. ആ മുഹറം മാസത്തിൽ തന്നെ മുഹറം പത്തിന് ആശൂറ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അതിനേക്കാളും പുണ്യമുള്ള ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം ആശൂറ നോമ്പിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, ഖാല ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. فرأى اليهود تصوم يوم عاشوراء محرم പത്തിനെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ നോമ്പ് അനുഷ്ഠിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹദ, എന്താണ് ഇപ്പോ നിങ്ങൾ ഈ ദിവസത്തിൽ മുഹറം പത്തിനെ നോമ്പ് അനുഷ്ഠിക്കുന്നത്? അപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ, ഇതൊരു ദിവസമാണ്. നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായീലുകാരെ അവരുടെ ശത്രുക്കളായ ഫിർഔനിൽ നിന്നും അവന്റെ ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് ശുക്രന്ന നിലക്ക് ഫസാമുഹു മൂസ, ആ ദിവസത്തിൽ മൂസ നബി അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ജൂതന്മാർ മറുപടി പറഞ്ഞു. അപ്പൊ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാളും മൂസ നബിയോട് ഏറ്റവും അർഹനായവൻ ഞാനാണ്. അങ്ങനെ ഫസാമഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കുകയും വഅമറ ബിസിയാമി, നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തന്റെ സഹാബാക്കോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തതായി ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഹാദാ യൗമുൻ സ്വാലിഹുൻ എന്നുള്ളതിന് പകരം ഹാദാ യൗമുൻ അസീം, ഇതൊരു മഹത്തായ ദിവസമാണ്. അഞ്ചല്ലാഹു ഫീഹി മൂസ, ആ ദിവസത്തിൽ മൂസ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ മൂസ നബി അലൈഹി സ്വലാമിനെ തന്റെ ശത്രുവായ ഫിർഔന്റെയും അവന്റെ കൗമിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം പത്ത്. അതുകൊണ്ട് അന്ന് ജൂതന്മാർ പോലും നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഈ ഹദീസിന്റെ ഒരു വർദ്ധനവെന്നോളം ഇപ്രകാരം കൂടി കാണാം. وهو اليوم الذي استوت فيه السفينه على الجودي فصامه نوح شكرا ഈ മുഹറം പത്തിന് തന്നെയാണ്. വഹുവൽ യോം, നാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വഹുവൽ യോം, ഈ മുഹറം പത്ത് എന്നുള്ളത് അല്ലദി, എങ്ങനെയുള്ള ദിവസമാണ്? ഇസ്തവത് ഫീഹി സഫീന, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൗമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയും അങ്ങനെ അവരെ നശിപ്പിച്ചതിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കപ്പലിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അലൽ ജൂദി ജൂതി എന്ന പർവ്വത്തിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തി. ആ എന്നിട്ട് ആ പർവ്വ അത് ആ കപ്പലിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന ദിവസവും മുഹറം പറ്റായിരുന്നു എന്ന് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവോടുള്ള ശുക്ർ എന്ന നിലക്ക് നൂഹ് അലൈഹിസ്സലാമും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നമുക്കറിയാം ചരിത്ര സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു. അങ്ങനെ അവരെ നശിപ്പിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു, കപ്പലുണ്ടാക്കി. അങ്ങനെ അതിൽ തഫ്സീറുകളിൽ കാണാം, ഇബ്നു കസീറിന്റെ തഫ്സീറുകളൊക്കെ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് 80 ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു, ആ 80 ആളുകളുടെ കുടുംബവും. അങ്ങനെ അവർ 150 ദിവസത്തോളം ചുറ്റിത്തിരിഞ്ഞ് നടന്നു ആ കപ്പലിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ ആ കപ്പലിനെ അള്ളാഹു മക്കയിലേക്ക് തിരിച്ചുവിട്ടു. അവിടെ ആ കാബയെ 40 ദിവസം ചുറ്റുകയും അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ജൂദി എന്ന പർവ്വതത്തിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഖീല യാ അർദു ബ്ലഈ, വെള്ളപ്പൊക്കമുണ്ടായി, ആളുകളൊക്കെ നശിപ്പിച്ചു എന്ന് അള്ളാഹു പറയുകയാണ്. ഏ ഭൂമിയെ, ഇബ്ലഈ, വെള്ളം നീ കുടിച്ചു തീർക്കുക, വറ്റിക്കുക. വെള്ളം നീ കുടിച്ചു തീർക്കുക. ആകാശത്തോട് മഴ പെയ്യിപ്പിക്കുന്നത് സ്റ്റോപ്പാക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. വെള്ളമൊക്കെ വറ്റി. അള്ളാഹുവിന്റെ വിധി കൽപ്പന അവിടെ നടപ്പിലായി. അഥവാ നിഷേധികളായ ഖൗമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. വസ്തവത് അലൽ ജൂദി, സൂറത്തുൽ ഹൂദ് അള്ളാഹു പറയുന്നതാ, അലൽ ജൂദി എന്ന പർവ്വതത്തിന്റെ മേൽ ആ കപ്പൽ സ്ഥിരമായി നിന്നു. ആ കപ്പലിൽ അങ്ങനെ ആ കപ്പലിലെത്തിയ നൂഹ് നബി അലൈഹിസ്സലാം ഭൂമിയിലുള്ള പർവ്വതത്തിന്റെ താഴെയുള്ള അവസ്ഥ അറിയാൻ വേണ്ടി ഒരു കാക്കയെ പറഞ്ഞയക്കുകയാണ്, ഒരു ഉറാബിനെ പറഞ്ഞയച്ചു. പക്ഷെ ആ കാക്ക പോയി അവിടെ മരിച്ചു വീണ് കിടക്കുന്ന ആ ശവങ്ങളിൽ പോയി പതിച്ചു, അത് തിരിച്ചു വന്നില്ല. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ഒരു പ്രാവിനയച്ചു. ആ പ്രാവ് പോവുകയും സൈത്തൂൻ എന്ന മരത്തിൽ നിന്നും ഒരു ഇല തന്റെ കൊക്കിൽ കൊട്ടിയെടുക്കുകയും അതിന്റെ കാലിൽ മൊത്തത്തിൽ ചളി പുരണ്ട അവസ്ഥയിലുമായിരുന്നു. അങ്ങനെ അത് തിരിച്ചു വന്നപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി വെള്ളമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്, അതിന്റെ കാലിൽ ചളി പുരണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ആ കപ്പലിൽ നിന്ന് ഇറങ്ങി വന്നത് മുഹറം 10 എന്ന് ചില ഈ ഹദീസിലും അതുപോലെ തന്നെ തഫ്സീറുകളിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചതും കാണാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ ഫദലുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല വിജയം നൽകിയ ഒരു ദിവസം കൂടിയാണ് മുഹറം 10 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ആ ദിവസം വളരെ അറിയപ്പെട്ടതായിരുന്നു എന്ന് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഇന്ന അഹ്ലുൽ ജാഹിലിയ, ജാഹിലിയത്തിലുള്ള ആളുകൾ പോലും കാണു യസൂമുനഹു, മുഹറം 10 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല കാന യൗമ ആശൂറ, ആശൂറ ദിവസം തുഅസ്മുഹുൽ യഹൂദ്, ജൂതന്മാർ അതിനെ വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു. വതത്തഖിറുഹു ഐദ, അവർ സന്തോഷം കൊണ്ട് അവർ ആഘോഷവുമാക്കിയിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോ ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി മുഹറം 10 ആശൂറ എന്ന നോമ്പുണ്ടായിരുന്നത്. അങ്ങനെ ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തിന് മുമ്പോ അതിന് മുമ്പായിക്കൊണ്ട് 9 ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കണമെന്ന്, ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വർഷം നോമ്പനുഷ്ഠിക്കുമെന്നും പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് സഹാബികൾ 10 നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി സഹാബാക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചപ്പോ അവർ പറഞ്ഞു, നബിയെ, ജൂതന്മാരും മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറുപടി പറയുന്നത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 കൂടി ഇൻഷാ അല്ലാഹ് നോമ്പനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നത്. ഇനി മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ? ചില ആളുകൾ അത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും അത് കറാഹത്തല്ല, കുഴപ്പമില്ല എന്നവർ വ്യക്തമാക്കിയത് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം, ഇപ്പൊ ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി പത്തിന് മാത്രം നോമ്പനുഷ്ഠിക്കാതെ അതിന് മുമ്പോ അത് ഒമ്പതിനോ അതല്ല പതിനൊന്നിന് അത് കഴിഞ്ഞിട്ടോ നോമ്പനുഷ്ഠിക്കുന്നതാണ് അഫ്സൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ അടിസ്ഥാനത്തിൽ തന്നെ നാല് അവസ്ഥകൾ കാണാൻ സാധിക്കും നമുക്ക്. ഒന്ന്, വുഹറ ഒമ്പതിനും പത്തിനും പതിനൊന്നും നോമ്പനുഷ്ഠിക്കലാണ് ഏറ്റവും അഫ്സൽ എന്ന് പറഞ്ഞത് കാണാം. അതിന് രണ്ടാമതായി കൊണ്ട് വുഹറം ഒമ്പതിനും പത്തിനും നോമ്പനുഷ്ഠിക്കലാണ് അതിന്റെ തായ രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വുഹറം പത്തിനും പതിനൊന്നിനും, അതും കഴിഞ്ഞ് നാലാമത്തെ അവസ്ഥയായിട്ടാണ് മുഹറം പത്തിന് മാത്രം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ എണ്ണിയതായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും ഏറ്റവും അഫ്വല് ഒമ്പതും പത്തും കൂട്ടിയെടുക്കുന്നതാണ് മുഹറം പത്തിന് മാത്രം നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ അഫ്വൽ എന്ന് സലഫുകളൊക്കെ സൂചിപ്പിച്ച കാര്യമാണ്. ഇനി ഈ ആശൂറ നോമ്പിന്റെ പ്രത്യേകത, അതിന്റെ ഫദ്ൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നി അഹ്തസിബു സിയാമു യൗമി ആശൂറ, മുഹറം പത്തിനുള്ള നോമ്പെന്ന് പറഞ്ഞാൽ, ഇന്നി അഹ്തസിബു അൻ യുകഫ്ഫിറ സനത്തല്ലതി ഖബ്ലഹ, ആ എന്റെ കഴിഞ്ഞ മുമ്പെയുള്ള ഒരു വർഷത്തെ ചെറു പാപങ്ങളൊക്കെ മുഹറം പത്തിന് നോൽക്കുന്ന നോമ്പുകൊണ്ട് പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ മുഹറം പത്തിന് നമ്മുടെ നോമ്പനുഷ്ഠിക്കുന്നത് മൂലം നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമെന്നാണ്. ഈ പാപങ്ങൾ ഏതാ? നാം ലൗഹുൽ മഹ്ഫൂളിൽ വിശദീകരിക്കുന്നത് കാണാം, കുല്ലു ദുനൂബി സഗായർ, ഇതെല്ലാം ചെറിയ പാപങ്ങളാണ്. ചെറു പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് മൂലം പുറത്തു തരുമെന്നാണ്. എന്നാൽ വൻപാപങ്ങൾ അത് നമ്മൾ തോക ചെയ്യുക തന്നെ വേണം. ചെറുപാപങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്ന് ഇമാം അന്നവൂരി റഹ്മഹുള്ള വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് ദിവസവും നോമ്പ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ പുണ്യമായി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മഹുള്ള, അദ്ദേഹത്തിന്റെ അസ്ഹാബുകളും ഇമാം അഹമ്മദും ഇസ്ഹാഖ് ഇബ്നു റഹവൈ റഹ്മഹുള്ള അവരൊക്കെ പറഞ്ഞ കാര്യം, ഒമ്പതിനും പത്തിനും ഒരുമിച്ചെടുക്കലാണ് ഏറ്റവും പുണ്യമുള്ള കാര്യമെന്ന് അവർ പ്രത്യേകം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒമ്പതിനും പത്തിനും എടുക്കണമെന്ന് പറഞ്ഞതിലെ ഹിക്മത്ത് ഇമാമിന്റെ ഓ റഹ്മഹുള്ള വിശദീകരിക്കുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, മറ്റു ഇസ്ലാമല്ലാത്ത മറ്റു മതസ്ഥരോട് എതിരാവുക, ജൂതന്മാരോട് എതിരാവുക എന്നുള്ളതാണ്. ഇതൊക്കെ ധാരാളം ഗുണപാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഓരോ സന്ദർഭത്തിലും നമ്മുടെ വേഷവിധാനത്തിലും നമ്മുടെ രൂപത്തിലും എല്ലാ കാര്യത്തിലും മറ്റുള്ള ഇസ്ലാമിന്റെ അല്ലാത്ത ആളുകളോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന ഒരു അവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് മനസ്സിലാക്കിയ സഹാബാക്കളും സലഫുകളൊക്കെ പഠിപ്പിച്ച കാര്യം, ഒമ്പതിന് കൂടി നോമ്പനുഷ്ഠിക്കലാണ് അഫ്ദൽ എന്ന്. രണ്ടാമതായി ഏറ്റവും അക്വയായി ഇമാം നവവി കൊടുത്ത ഒരു കൗലാണത്, മറ്റു മതസ്ഥരോട് എതിരാവുക എന്നുള്ളത്. അതല്ലാത്ത രണ്ട് മൂന്ന് കൗലുകളുമുണ്ട്. ഏറ്റവും മസ്ഹർ, ഏറ്റവും സഹീഹ അഭിപ്രായം ഇമാം നവവി റഹ്മതുള്ള എടുത്തുദ്ധരിച്ച കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്, മറ്റു ആളുകളോട് എതിരാവുക എന്ന നിലക്കാണ്. അപ്പൊ ഈ ഫബ്ലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഒരൊറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് ധാരാളം ചെറുപാപങ്ങളും ഒക്കെ സംഭവിച്ചു പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പോ ഒരൊറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് നമ്മുടെ കഴിഞ്ഞുപോയൊരു വർഷത്തെ ചെറു പാപങ്ങളൊക്കെ പൊറത്തു തരാൻ കാരണമാകും. അതുകൊണ്ട് അതിന്റെ ഫദ്ല് മനസ്സിലാക്കി അത് നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖിന്റെ ആളുകളായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ അമ്മാ ബഅദ്. മുഹറം മാസത്തിന്റെ ഫദ്ലുകളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദ്ലുകൾ പഠിപ്പിച്ചു തന്നപ്പോ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ, അനാചാരങ്ങൾ ഈ മുഹറം പത്തിന് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദ് ഇബ്നു മുആവിയ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കൊല്ലപ്പെടുകയുണ്ടായി. ആ കൊല്ലപ്പെട്ടത് മുഹറം പത്തിനായിരുന്നു. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന കാരണത്താൽ ലോകത്തുണ്ടായിരുന്ന ശിഹൈ കക്ഷികൾ അവർ ദീനിലൊരു പുത്തനാചാരം കൊണ്ടുവരികയാണ്. വിലപിക്കുകയും അത്തഹസിക്കുകയും മാറത്തടിക്കുകയും തുടങ്ങിയ ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരങ്ങൾ അവർ ലോകത്ത് കൊണ്ടുവന്നു. മറ്റു ചില കക്ഷികൾ അത് കണ്ട് അതിനെതിരായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ സന്തോഷം പൂണ്ടവരുമുണ്ട്. ഇത് രണ്ടും അഹ്ലു സുന്നക്കെതിരായ കക്ഷികളാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെട്ടത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ്. അത് മുഹറം 10 അള്ളാഹുവിന്റെ വിധി അനുസരിച്ചായി എന്നല്ലാതെ ഈ ഫൗളുകളോ അല്ലെങ്കിൽ പ്രത്യേകതയോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവും മുഹറം 10 തമ്മിലില്ല. മാത്രമല്ല അന്ന് ജീവിച്ചുണ്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസീദ് ബിൻ മുആവിയ അദ്ദേഹത്തിന് ആ കൊലയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. അദ്ദേഹം ദുഃഖിതനായിരുന്നു എന്നൊക്കെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം രണ്ട് ബിദഅത്തുകളാണ് സമൂഹത്തിൽ ഉണ്ടായതായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ മിൻഹാജ് സുന്നഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഒന്ന്, ബിദഅത്തുൽ ഹുസ്നി വന്നൗഹ്, വിലാപത്തിന്റെയും ദുഃഖത്തിന്റെയും ബിദഅത്ത്. യൗമ ആഷുറ മുഹറം 10 അതെന്താ സംഭവം? മിനല്ലത്തുമി മുഖത്തടിക്കുക, ഷിയാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനല്ലത്തുമി മുഖത്തടിക്കുക, വസ്സുറാഹ് അത്തഹസിക്കുക, വൽ ബുക്ക കരയുക, വ ഇൻഷാദുൽ മറാഫി വിലാപകാവ്യങ്ങൾ പാടുക, അതുപോലെ തന്നെ ഉമാ യുഫ്ദി ഇലൈഹി മോശമായ ചില കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതും കൂടിയാണ് ഗാലിക്ക ഈ കാര്യങ്ങളൊക്കെ. അതെന്താ? മിൻ സബ്ബി സലഫ്, സലഫുകളെ ചീത്ത പറയുക, വല അലതിഹിം അവരെ ശപിക്കുക, വ ഇദ്ഖാലി മല്ലാ ഗംബലഹു മഅസബി ദുനൂബ് പാപങ്ങളില്ലാത്ത കുറ്റമില്ലാത്തവരെ കുറ്റമുള്ള ആളുകളുടെ കൂടെ ചേർക്കുക, സാബിക്കൂനല്ലവലൂനായ സഹാബാക്കളെ പോലും ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് പറയുന്ന ധാരാളം വാർത്തകൾ അതിലധികവും കളവുകളാണ്. വക്കാന കഫ്തു മൻസന്നകാലിക്ക, ഇങ്ങനെ മാറത്തടിച്ച് അട്ടഹസിച്ച് കരയുന്ന ആളുകൾ, ഇത് ചര്യയാക്കിയ ആളുകളുടെ ഉദ്ദേശം എന്താ? അവർ കുഴപ്പത്തിന്റെ വാതിൽ തുറക്കുകയാണ്. വൽ ഫുർഖ ബൈനൽ ഉമ്മ, ഈ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പിന്റെയും കുഴപ്പങ്ങളുടെയും വാതിലുകളാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്ന് ഷിയാക്കൾ ലോകത്തിൽ മുഹറം 10 ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അട്ടഹസിക്കുകയും നെഞ്ചത്തടുക്കുകയും തുടങ്ങിയ ഇസ്ലാമിന് നിരക്കാത്ത ബിദഅത്ത് ചെയ്യുന്ന കക്ഷികൾ. മറ്റൊരു കക്ഷികൾ വസ്സാനി ബിദഅത്തുൽ ഫർഹ് വസ്സുറൂർ, അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അഹ്ലു ബൈത്തിനോടും വെറുപ്പ് വെച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് നാസിബകൾ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടേണ്ട ആളാണ്, ഭരണാധികാരിക്കെതിരെ ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ്, അതുകൊണ്ട് കൊല്ലപ്പെടേണ്ട ആളാണെന്നാണ് നാസിബ കക്ഷികളുടെ അവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസം വളരെ സന്തോഷിക്കുന്നവരാണ്. ബിദഅത്തുൽ ഫർഹ് വസ്സുറൂർ വതൗസിഉൽ ഹൽവ അവർ മധുരങ്ങളൊക്കെ അന്നേ ദിവസം വിതരണം ചെയ്യും. ഹുസൈൻ കൊല്ലപ്പെട്ട ദിവസത്തിൽ തന്റെ കുടുംബങ്ങളിൽ പ്രത്യേകം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊരു വിശാലത കൊടുക്കുന്നൊരവസ്ഥ. അങ്ങനെ സന്തോഷിക്കുന്നൊരു കക്ഷികളും ലോകത്തുണ്ടായിട്ടുണ്ട്. അവരാണ് നാസിബകൾ. ഈ നാസിബകളും ഇനി അട്ടഹസിച്ച് കരയുന്ന ഷിയാഹി കക്ഷികളും, ഇത് രണ്ടും തന്നെ ബിദഅത്തിന്റെ കക്ഷികളാണ്. ഒരു മുഹറം 10 ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിദഅത്താണ്. അഹ്ലു സുന്നയുടെ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധമെന്ന് പറഞ്ഞാൽ ഒരു മുസീബത്താണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ മുസീബത്ത് ഉണ്ടാകുമ്പോൾ അവൻ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു നിലപാടിലാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ ഉള്ളത്. ഈ രണ്ട് കക്ഷികളും അവർ ബിദഅത്തിന്റെയും ബിദഅത്തിന്റെ ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുഹറം 10 ബന്ധപ്പെട്ട് പല കള്ള ഹദീസുകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് സുർമയിടാൽ, ആ മുഹറം 10 സുർമയിടുക, കുളിക്കുക, അതുപോലെ തന്നെ കുടുംബത്തിന് വല്ല വിശാലതയും ചെയ്യുക, അതുകൊണ്ട് പ്രത്യേകം ഗുണമുണ്ടാകും എന്നുള്ള വ്യാജ വാർത്തകളും ഹദീസുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ളയോട് മുഹറം പത്തിന്റെ അങ്ങനെ പ്രത്യേകം കുളിക്കുക, സുർമയിടുക, പ്രത്യേകം ഭക്ഷണം നൽകുക, അത് വല്ല പ്രത്യേകതമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി കാണാം. അവലംബിക്കപ്പെട്ട ഒരൊറ്റ അഹുലുൽ അൽമിന്റെ ഗ്രന്ഥങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫിദാലിക്ക ഈ വിഷയത്തിൽ ശൈഅൻ ഒന്നും തന്നെ ലാണി നബി, നബിയിൽ നിന്നുമില്ല, വല സഹാബ സഹാബാക്കളിൽ നിന്നുമില്ല, വല താബിഈൻ താബിഈകളിൽ നിന്നുമില്ല, ലാ സഹീഹൻ വല ദഈഫൻ, സഹീഹായും വന്നിട്ടില്ല ദുർബലമായും വന്നിട്ടില്ല. വലാക്കിൻ റവാ ബഅദ് മുതഅഖിരീൻ, ചില പിൽക്കാലക്കാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിദാലിക്ക ഈ വിഷയത്തിൽ ഹദീസ്, ചില ഹദീസുകൾ മുസ്ലിമോലെ ആരെങ്കിലും മുഹറം പത്തിന് സുറമയിട്ടാൽ പിന്നെ ആ വർഷത്തിൽ അവന് കണ്ണുമായി ബന്ധപ്പെട്ട നേത്രരോഗമോ മറ്റു രോഗമോ ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ വമനെ കൃത്തസല യൗമഅശുറ, മുഹറം പത്തിന് ആരെങ്കിലും കുളിച്ചാൽ ലം യംറദ് ദാലിക്കൽ ആം, ആ വർഷത്തിൽ അവൻ ഒരു രോഗവും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അതുപോലെ തന്നെ അന്നഹുമൻ വസ്തഅല അഹ്ലിഹി, ആരെങ്കിലും തന്റെ കുടുംബത്തിൽ കുറച്ച് വിശാലത നൽകിയാൽ യൗമ ആശുറ ആശുറ ദിവസത്തിൽ വസ്തഅല്ലാഹു അലൈഹി സാഇറസ്സല, മറ്റു വർഷങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അവന് വിശാലത നൽകും. ഇങ്ങനെ പറഞ്ഞ ഒരു റിവായത്തു ഹാദാ കുല്ലു, ഇങ്ങനെ വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും, അനി നബി, നബിയിൽ നിന്ന് ഇങ്ങനെ വന്ന എല്ലാ റിപ്പോർട്ടുകളും, സല്ലല്ലാഹു അലൈഹി വസല്ലം, കദീബും, അതല്ല വ്യാജമാണ്, മക്ലൂബ്, ദുർബലവുമല്ല, കെട്ടിച്ചമച്ച മക്ലൂബായ ഹദീസുകൾ എന്ന് പറയാൻ പറ്റാത്ത വാറോലകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ പല ആളുകൾക്കിടയിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളും ഫദലുകളും മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖിന്റെ ആളുകളെ ജീവിക്കാനും അതനുസരിച്ച് ഹഖിന്റെ ആളുകളായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وآله وصحبه